പുസ്തകം 34-ാം അധ്യായം. അവിവേകിയുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ്. സ്വപ്നങ്ങൾ ഫോഷന്മാർക്ക് ചിറകു നൽകുന്നു. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ്. സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിന്റെ പ്രതിച്ഛായ മാത്രമാണ്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുമോ? അസത്യത്തിൽ നിന്ന് സത്യവും. ഗർഭിണിയുടെ ഭാവന പോലെ ശകുനം, നിമിത്തം, സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ്. അത്യുന്നതനിൽ നിന്നുള്ള ദർശനമില്ലെങ്കിൽ അതിനെ അവഗണിക്കുക. സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അത്തരം വഞ്ചനകൾ കൂടാതെ നിയമം നിറവേറ്റാം. സത്യസന്ധമായ ചുണ്ടുകളിൽ വിജ്ഞാനത്തിന് പൂർണത ലഭിക്കുന്നു. വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു. അനുഭവസമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു. അനുഭവജ്ഞാനമില്ലാത്തവന് അറിവ് കുറയും. യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാകുന്നു. യാത്രയിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു. ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. എന്നാൽ അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു. ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും. അവന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവന്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തന്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ളതാങ്ങും. ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പുരിവെയിലിൽ തണലും. ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവനെത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്കെന്ത് ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവനെന്തു നേടി? നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യ ബലിക്ക് തുല്യമാണ്. ശിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലിയർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കയ്യോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്. അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുപ്ത് കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്, അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്, അവിടുന്ന് സ്വീകരിക്കയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്, കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല, തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തന്റെ കണ്ണുനീരിന് കാരണമായവനെതിരെ വിധവ വിലപിക്കുമ്പോൾ അവരുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകിയില്ലേ? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു, വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിലെത്തുന്നത് വരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നത് വരെ അവൻ പിൻവാങ്ങുകയില്ല. കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടുന്ന് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ധിക്കാരികളുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൾ തകർത്തു കളയുകയും ചെയ്യും. ദുഷ്ടന് മനുഷ്യന് പ്രവർത്തിക്കത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനനുസരിച്ചും അവിടുന്ന് പ്രതിഫലം നൽകും. തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. എല്ലാറ്റിന്റെയും ദൈവമായ കർത്താവേ, ഞങ്ങളെ കാരുണ്യപൂർവം കടാക്ഷിക്കണമേ. എല്ലാ ജനതകളും അങ്ങേ ഭയപ്പെടാനിടയാക്കണമേ. അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തേണമേ. അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ. അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ. വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ധരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ. ഞങ്ങൾക്കു തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ. യാക്കോബിന്റെ ഗോത്രങ്ങളെ ഒരുമിച്ചു കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ, ആദിജാതനെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രയേലിന്മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ വിശുദ്ധ മന്ദിര സ്ഥിതി ചെയ്യുന്ന നഗരത്തോട്, അങ്ങയുടെ വിശ്രമ സങ്കേതമായ ജെറുസലേമിനോട് കരുണ തോന്നണമേ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തിയുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ. അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ. അങ്ങയുടെ നാമത്തിൽ അരളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ. അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ. അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ. കർത്താവേ, അങ്ങയുടെ ജനത്തിന് അഹരോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ. ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുക. ഉദരം ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട്. നാവ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു. കുടില ബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു, അനുഭവ സമ്പന്നനതിനെ പകരം വീട്ടും. സ്ത്രീ ഏത് പുരുഷനെയും സ്വീകരിക്കുന്നാൽ പുരുഷനെല്ലാ സ്ത്രീകളെയും അനുരൂപകളായി പരിഗണിക്കുന്നില്ല. സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു, മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയാണ് അത്. അവരുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ അവരുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ്. ഭാര്യയാണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അവന്റെ തുണയും താങ്ങും അവൾ തന്നെ. വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും. ഭാര്യയില്ലാത്തവൻ നെടുവേർപ്പിട്ടുകൊണ്ട് അലഞ്ഞു നടക്കും. നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെ ആര് വിശ്വസിക്കും? അതുപോലെ വീടില്ലാതെ അലഞ്ഞു നടക്കുകയും എത്തുന്നിടത്ത് അന്തി ഉറങ്ങുകയും ചെയ്യുന്നവനെ ആര് വിശ്വസിക്കും? ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും. എന്നാൽ ചിലർ നാമമാത്ര സുഹൃത്തുക്കളാണ്. സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ? ദുഷിച്ച ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി? ചില സ്നേഹിതന്മാർ കൂട്ടുകാരന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു, എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും. ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിന് വേണ്ടിയാണ്. എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവന് വേണ്ടി പരിചയമായി നിൽക്കും. സ്നേഹിതനെ മറക്കരുത്. നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത്. എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു, എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ്. ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക. ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം. അവൻ നിന്നെ ചതിച്ചെന്നു വരാം. സ്വാർത്ഥ ലാഭമായിരിക്കാം അവന്റെ ഉന്നം. നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും. നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത്. അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. സ്ത്രീയോട് അവളുടെ പ്രതിദ്വന്ദിയെ പറ്റിയോ, ക്ഷീരുവിനോട് യുദ്ധത്തെ പറ്റിയോ, വ്യാപാരിയോട് വിലയെ പറ്റിയോ, വാങ്ങുന്നവനോട് വിൽപ്പനയെ പറ്റിയോ, വിദ്വേഷിയോട് നന്ദിയെ പറ്റിയോ, ക്രൂരനോട് കരുണയെ പറ്റിയോ, അലസനോട് അധ്വാനത്തെ പറ്റിയോ, ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റിയോ, മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെ പറ്റിയോ ആലോചന നടത്തരുത്. ഇത്തരക്കാരോട് ഉപദേശം തേടരുത്. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായി ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക. അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്? ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴു പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. എല്ലാറ്റിലും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക. ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് നാല് ശാഖകളുണ്ട്: നന്മയും തിന്മയും, ജീവനും മരണവും. നാവാണ് ഇവയുടെ നിയന്ത്രാവ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട്. സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം. പട്ടിണിയാണ് അവന്റെ അനുഭവം. ഒന്നിലും ജ്ഞാനമില്ലാത്തത് കൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും. ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും. അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ്. ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും. കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കും. മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ്. ഇസ്രായേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതവും. ജ്ഞാനി സ്വജനമധ്യേ ആദരം നേടും. അവന്റെ നാമം അനശ്വരമാകും. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായത് ചെയ്യരുത്. എല്ലാവർക്കും എല്ലാം നന്നല്ല. എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. ആഡംബരത്തിൽ അതിരുക വിന്യാഭിനിവേശം അരുത്. ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. അമിത ഭോജനം ദഹനക്ഷയം ഉണ്ടാക്കുന്നു. അമിത ഭോജനം അനേകരുടെ മരണത്തിനിടയാക്കിയിട്ടുണ്ട്. അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും. വൈദ്യനെ ബഹുമാനിക്കുക. നിനക്കവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യന്റെ ജ്ഞാനം അർത്ഥനിൽ നിന്ന് വരുന്നു. രാജാവ് അവനെ സമ്മാനിക്കുന്നു. വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. അവിടുന്ന് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ? മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. അത് മുഖേന അവൻ വേദനയകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. സുരഭിലബലിയും സ്മരണാംശമായി നേർത്ത മാവും സമർപ്പിക്കുക. കാഴ്ച വസ്തുക്കളിൽ കഴിവിനത്ത് എണ്ണ പകരുക. വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. മകനെ, മരിച്ചവനെ ഓർത്ത് കരയുക. കഠിന വേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക. അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക. അതിലുദാസീനത കാണിക്കരുത്. നിന്റെ കരച്ചിൽ വേദനാപൂർവവും വിലാപം തീക്ഷ്ണതയുള്ളതുമായിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക, പിന്നെ ആശ്വസിക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു. ഹൃദയവേദന ശക്തി കെടുത്തുന്നു. വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല. ദരിദ്രന്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്. ജീവിതാന്തമോർത്ത് അതിനെ അകറ്റിക്കളയുക. തിരിച്ചു വരവ സാധ്യമെന്ന് ഓർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല, നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. എന്റെ അവസാനം അനുസ്മരിക്കുക. നിന്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ. അവന്റെ ആത്മാവ് വേർവിട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ, കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെ പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകും? അവൻ ഉഴവ് ജാലുകളെ പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. രാവും പകലും അധ്വാനിച്ച് മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇങ്ങനെ തന്നെ. പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു. ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരനും അങ്ങനെ തന്നെ. അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റ് അവന്റെ മാംസം ഉരുക്കിക്കളയുന്നു. ഉലയിലെ ചൂടേറ്റ് അവൻ ഇല്ലാതാവുകയാണ്. കൂടമടിക്കുന്ന ശബ്ദമാണ് അവന്റെ കാതുകളിൽ. അവന്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു. അവ പണിക്കുറ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്തശ്രദ്ധനാണ്. കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ. അവൻ സർവദാ കൃത്യ നിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു. എണ്ണം നോക്കിയാണ് അവന്റെ പ്രയത്നം നിർണയിക്കുന്നത്. അവൻ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നു. കാലുകൊണ്ട് കുഴച്ചു പാകമാക്കുന്നു. മിനുക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു. തീച്ചുള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു. ഇവയെല്ലാം കരവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോരുത്തരും താങ്കളുടെ തൊഴിലിൽ സമർത്ഥരാണ്. അവരെ കൂടാതെ നഗരം പണിയാനാവില്ല. ആളുകൾക്ക് അവിടെ വരുന്നതിനോ താമസിക്കുന്നതിനോ സാധിക്കുകയില്ല. എങ്കിലും പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല. പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല. ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല. വിധി പ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല. അനുശാസനമോ വിധി പ്രസ്താവമോ വ്യാഖ്യാനിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ആപ്തവാക്യങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല. എന്നാൽ ലോകത്തിന്റെ ഘടന അവർ നിലനിർത്തുന്നു. തങ്ങളുടെ തൊഴിലിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവൻ വിശ്രുതരുടെ വാക്കു വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. അവൻ ആപ്തവാക്യങ്ങളുടെ അന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. അവൻ മഹാന്മാരെ സേവിക്കുന്നു. ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും. മനുഷ്യരുടെ നന്മ തിന്മകൾ അവൻ തിരിച്ചറിയുന്നു. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതന്റെ മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും. വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും. അവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. അവിടുത്തെ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. അവൻ പ്രബോധനങ്ങൾ പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. അനേകർ അവന്റെ ജ്ഞാനത്തെ പുകഴ്ത്തും. അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവന്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവന്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും. ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും. സമൂഹം അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായൊരു നാമം അവൻ അവശേഷിപ്പിക്കും. അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും. സുചിന്തമായ കാര്യങ്ങൾ എനിക്കിനിയും പറയാനുണ്ട്. പൂർണ്ണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എന്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവിൻ. കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതമാലപിക്കുകയും ചെയ്യുവിൻ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവിൻ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ. നിങ്ങളിങ്ങനെ പറയണം, എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്. അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കയില്ല. യഥാകാലമെല്ലാം വെളിവാകും. അവിടുന്ന് അല്ലി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങളുണ്ടായി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാന്നു ബാറിക്കുമോർ.
ും തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പ്രിയകദൈവത്തിന്റെ ഒരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന സർവശക്തനായ ദൈവത്തെ പരിശുദ്ധമായ നോമ്പിൽ വീണ്ടും ആരാധിക്കുകയും സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസനത്തിന് മെത്രാപ്പൊലിത്ത അദ്ദേഹം നാട്ടിലാണെങ്കിൽ തന്നെയും തിരുവനസിനെ ഓർക്കുകയും പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും വളരെ ആത്മാർത്ഥമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന പന്നിയ സന്തോഷച്ചൻ, ജോൺ ഗീവർഗീസ് അച്ഛൻ എന്നീ വൈദികരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഹൃദയപൂർവ്വമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. പ്രസിദ്ധമായ നോബിൽ കൂടി കടന്നു പോകുന്ന ഈ ദിനങ്ങളിൽ സുവിശേഷ ഗീതങ്ങളിലെ 219 ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് സമർപ്പിക്കാം. എന്നുള്ളമേ സ്തുതിക്ക് നീ, പരനെ തൻ നന്മകൾക്കായി സ്തുതിക്ക. ലഭിച്ചിരിക്കുന്ന നിമിഷങ്ങളൊക്കെയും ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്നും ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം നമ്മുടെ ചിന്തകളെ, നമ്മുടെ നഭോമണ്ഡലങ്ങളെ നമുക്ക് വിശാലമാക്കാം. തന്നിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിവിൽ ലഭിച്ചിരിക്കുന്ന നിമിഷങ്ങളെയൊക്കെ ഏറ്റവും മൂല്യതയോടുകൂടി ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവമേ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഈ ഗീതം നമുക്ക് സമർപ്പിക്കാം.
എന്നുള്ളമേ സ്തുതിക്ക നീ, പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിയവും നന്ദിയോടെ പാടി സ്തുതിക്കാം, എന്നം ംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്ക. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ, സന്ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷ മാർഗം തുറന്നു, തന്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷ മാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ, പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം, എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലുവാശയില്ലാതലഞ്ഞു, പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലുവാശയില്ലാതലഞ്ഞു, പാരം കേടിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു, പാരം കേടിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. എന്നുള്ളമേ സ്തുതിക്ക നീ, പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാമെന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം, എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. പല ചോദനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, പല ചോദനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമക്കും, നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമക്കും. എന്നുള്ളമേ സ്തുതിക്ക നീ, പരനെ തന്മകൾക്ക് സ്തുതിക്കാം, സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം, എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു, ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു, പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും സ്നേഹമാതിശയമേ, ഉദിച്ചിടും തന്റെ സ്നേഹമാതിശയമേ എന്നുള്ളമേ സ്തുതിക്ക നീ പരമേ തന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാമെന്നന്തരംഗമേ ആലോ ദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം എന്നന്തരംഗമേ ആലോ ദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവരായിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുടിക്കുന്നവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൈക്കൊണ്ട് ഞങ്ങളോട്
കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി. പറയ്ക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
രാജ്യമേ
നിന്റെ
സ്വർഗത്തിലെ
പോലെ ഞങ്ങൾ
ആവശ്യമുള്ളണമേ.
ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളുടെ പ്രവർത്തിപ്പിക്കരുത്മേ.
രാജ്യം
നിനക്ക് സമാധാനം വാഴ്ത്തപ്പെട്ടവനാകുന്നു.
തന്റെ
അമ്മയെ വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും ദൈവം
തമ്പുരാമേൻ.
പറക്കുമോർ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സാത്താനോട് യുദ്ധം ചെയ്ത് അവനെ മറിച്ചിട്ടവനായ കർത്താവേ, അവന്റെ ചതികളിൽ നിന്നും ഉപായതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പാപി ജീവിപ്പാനല്ലാതെ മരിപ്പാൻ എനിക്ക് ഇഷ്ടമില്ലെന്ന് ദീർഘദർശിയെ കൊണ്ട് പറയിച്ചവനായ ദൈവമേ, ഞങ്ങൾ നിനക്കായിട്ട് ജീവിപ്പാനും നിന്റെ തൊഴുത്തിലേക്ക് വരുവാനും കൃപ ചെയ്യണമേ. ദാനിയേൽ നോമ്പ് നോറ്റ സിംഹങ്ങളുടെ വായ അടച്ചുവല്ലോ. കർത്താവേ ഞങ്ങളെ പിടിപ്പാൻ കാത്തിരിക്കുന്ന പിശാചുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഹാനനീയ മുതലായ പൈതങ്ങൾ നോമ്പ് മൂലം അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതുപോലെ കർത്താവേ ഞങ്ങളുടെ നോമ്പ് മൂലം അഗ്നിനരകത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നോമ്പിനാൽ പരദീസായുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു. അതിനെ ശരിയായി ആചരിക്കുന്നവർക്ക് മാലാഖമാരുടെ പ്രഭയും ഉയരത്തിലേക്ക് കരേറുവാൻ ആത്മീയ ചിറകുകളും ലഭിക്കുന്നു. മഹാകരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ ഈ നോമ്പിൽ നിന്റെ വരങ്ങളും സഹായങ്ങളും ധാരാളമായി ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞു തരണമേ. കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ നല്ലതും വളമുള്ളതുമായി നിലമാക്കി തീർക്കുകയും നിന്റെ കൽപ്പനകളാകുന്ന വിത്ത് ഞങ്ങളിൽ വിതച്ച് മുളപ്പിച്ച് വളർത്തുകയും ചെയ്യണമേ. രക്ഷിതാവേ നിന്റെ കരുണയാൽ സകല അന്യായങ്ങളിൽ നിന്നും സകല ദുഷ്ടതകളിൽ നിന്നും ലോകമോദങ്ങളിൽ നിന്നും ഞങ്ങളെ തുളച്ചുപിടിപ്പാക്കണമേ. കർത്താവേ നിന്റെ മുന്തിരിത്തോട്ടത്തിൽ നല്ല വേലക്കാരായിരിക്കാൻ കൃപയോടെ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയ കൃഷിക്കാരനായ കർത്താവേ, ദുഷ്ടൻ ഞങ്ങളിൽ കളകൾ വിതയ്ക്കാതെ നിന്റെ കാവൽ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണമേ. ഈ ലോകത്തിൽ ദാനധർമ്മങ്ങളെ വിതയ്ക്കുന്നവന് ഉയർപ്പിന്റെ നാളിൽ കൊയ്യുവാനിടയാകും. ധർമ്മം ചെയ്യുന്ന നീതിമാന്മാർ ഭാഗ്യവാന്മാർ തന്നെ. മശിഹാവെന്നെല്ലാവിന്റെയും പ്രവൃത്തികൾ പരിശോധിക്കുന്ന സമയത്ത് ധർമ്മം ചെയ്തവർക്ക് നിത്യജീവൻ നൽകപ്പെടുന്നു. മുഖപക്ഷമില്ലാത്തതിപതിയുമായ മശിഹാതമ്പുരാന് സ്തുതി. കർത്താവേ ഞങ്ങളുടെ അപേക്ഷ പ്രകാരം ഞങ്ങൾക്ക് കരുണയും പാപമോചനവും സ്വർഗരാജ്യത്തിൽ പുതിയ ജീവനും നൽകേണ്ടമേ. സർവരഹസ്യങ്ങളും വെളിപ്പെടുത്തുന്നതായ മഹാദിവസത്തിൽ ഞങ്ങളെ ലജ്ജിപ്പിക്കാതെ സ്വർഗരാജ്യം അവകാശിപ്പാൻ യോഗ്യരാക്കി തീർക്കണമേ. നിന്റെ അടിയാരാ ഞങ്ങളുടെ നോമ്പും ശുശ്രൂഷകളും കൈക്കൊള്ളണമേ. കർത്താവേ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞെരുക്കത്തിന്റെ കാലങ്ങൾ ഞങ്ങൾക്ക് വന്നുകൂടുമാറാകരുതേ. ഞങ്ങളുടെ മുമ്പിൽ നിന്റെ വാതിൽ അടച്ചു കളഞ്ഞാൽ പിന്നെ ഞങ്ങൾ എവിടെ പോയി മുട്ടേണ്ടു? നിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാ ഞങ്ങളോട് ദയ തോന്നി ഞങ്ങളെ കൈവിട്ട് കളയാതിരിക്കണമേ. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ ദുർഗന്ധ നിമിത്തം നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ പുറത്ത് തള്ളിക്കളകുകയും വരുതേ. പിന്നെയോ കാരുണ്യവാനായ ദൈവമേ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നു വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു.
ത്രിയേക ദൈവത്തിന്റെ ബലിതരനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രാതിരായ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രസിദ്ധമായ 9 ദിവസം നോമ്പിൽ കൂടി നമ്മളിങ്ങനെ ഭക്തിയോടുകൂടി യാത്ര ചെയ്യുന്നു. നോമ്പിന്റെ 3 ആഴ്ചകളെ പിന്നിട്ട് 4ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ ഒരുക്കത്തോടെ പ്രവേശിക്കുകയാണ്. ഈ ദിനങ്ങളിൽ കൂടി നമ്മൾ വളരെ ഒരുക്കത്തോടുകൂടി പ്രയാണം ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകളെയും നമ്മുടെ വിചാരങ്ങളെയും ഒക്കെ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാകുകയും അവൻ ഓരോ നിമിഷവും പുതുക്കത്തിന്റെ അനുഭവത്തിൽ കൂടി പ്രയാണം ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ നോമ്പിന്റെ നിമിഷങ്ങളും നമ്മുടെ ആന്തരിക ജീവിതത്തിന് ഒരു ചൈതന്യവും ആത്മനിറവും ദൈവിക പ്രകാശവും പ്രഭയമൊക്കെ രൂപപ്പെട്ടു വരുവാൻ തക്കവണ്ണം നമ്മുടെ ഈ നോമ്പ് ഉപയുക്തമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാവിനെയൊക്കെ കടിഞ്ഞാണിട്ട് നമ്മുടെ ചിന്തകൾക്കൊരു നിയന്ത്രണത്തിന് വിധേയമാക്കി നമ്മുടെ അധരങ്ങളെ വെറുംവാക്കുകൾ പറയുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ സ്തോത്രയാഗങ്ങൾ അർപ്പിപ്പാൻ തക്കവണ്ണം ഉപയോഗപ്പെടുത്തുവാൻ പരിശുദ്ധമായ ഈ നോമ്പിൽ ഇടയായിത്തീരണമേ. അതിൽ കൂടി വ്യക്തിജീവിതവും കുടുംബജീവിതവും ഒക്കെ ശോഭനമായി തീരുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ സഭ മുഴുവൻ ഭക്തിയോടുകൂടി നോമ്പ് നോക്കുകയും ഈ ഒരു സ്ഥലത്തിൽ കൂടി യാത്രയൊക്കെ ചെയ്യുമ്പോൾ സഭയ്ക്ക് മൊത്തമായിട്ട് അനുഗ്രഹങ്ങളും നൽവരങ്ങളും ഒക്കെ ഉണ്ടാവുകയും ലോകത്തിന് തന്നെ മാതൃകയായി തീരുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധ സഭയ്ക്ക് ഇടയാകണമേ എന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. അതോടൊപ്പം കഴിഞ്ഞ ദിവസമായിട്ട് മലങ്കര സഭയിലെ ശ്രേഷ്ഠരായ 2 പിതാക്കന്മാരെ ഓർക്കുന്ന ദിനങ്ങളായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർപ്പിക്കുകയുണ്ടായി. മലങ്കര സഭ പാസ്റ്ററിനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഔന്നത്യമുള്ള ഒരു തലങ്ങളിലേക്ക് സഭ മുഴുവൻ ആരാധിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ വട്ടശ്ശേരി ത്രിവേണി പഴയസമനായി കബറടങ്ങിയിരിക്കുന്ന ആ പിതാവിന്റെ ഓർമ്മ വളരെ അനുഗ്രഹീതമായി നടത്തപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ തക്കവണ്ണയായി തീർന്നിരിക്കുന്നത്. ഒരുപാട് ആളുകളൊക്കെയും ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥര അഭയം പ്രാപിക്കുകയും ദൈവത്തിന്റെ നാമധേയത്തിലുള്ള ദേവാലയങ്ങളിലൊക്കെയും ആ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹീതമായിട്ട് കൊണ്ടാടുകയും ചെയ്തു. ഒരുപക്ഷെ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വന്തം പിതാവ് തന്നെയാണ് വട്ടശ്ശേരി ത്രിവേണി. ഈ സഭയുടെ സ്വാതന്ത്ര്യത്തിനും അത് ഭൗതികമായിട്ടാണെങ്കിലും ആത്മീയമായിട്ടാണെങ്കിലും എല്ലാ തലങ്ങളിലും സഭയുടെ അടിത്തറ നഷ്ടപ്പെട്ടു പോകാതെ അത് എക്കാലവും നിലനിൽക്കുവാൻ തക്കവണ്ണം, അത് തിളങ്ങി നിൽക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണിച്ച വ്രതനിഷ്ഠയും ത്യാഗജീവിതവും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ഒരുപക്ഷെ ഈ സഭയുടെ വളർച്ചയ്ക്ക് വലിയൊരു വളമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലുള്ള പിതാക്കന്മാരോടുള്ള ഓർമ്മയും നമ്മൾ നടത്തുമ്പോൾ അവരോടുള്ള ആ സ്നേഹവും ആദരവും അതിനേക്കാൾ ഉപരി അവരുടെ മധ്യസ്ഥ നിന്ന് ലഭിക്കുന്ന താഴ്ന്ന തണലുമൊക്കെയും സഭയ്ക്കും വിശ്വാസികൾക്കും ഒക്കെയും പ്രയോജനകരമായി തീരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ആ പിതാവിന്റെ മധ്യസ്ഥ അനവരത കാവലായി തീരുവാൻ തക്കവണ്ണം സംഗതിയാകട്ടെ. അതോടൊപ്പം തന്നെ നമുക്കറിയാം അമേരിക്കയിൽ ഭദ്രാസനത്തിന്റെ പ്രാരംഭത്തിൽ ഈ ഭദ്രാസനത്തിന് നമ്മുടെ സഭയ്ക്ക് ഈ മണ്ണിൽ വിത്തുവാകിയ അഭിയന്യ ഡോക്ടർ അക്കാറി ശ്രീമേനയുടെ ഓർമ്മയോടായിരുന്നു 21-23 തീയതി. ഒരിക്കലും ഈ ഭദ്രാസനത്തിൽ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു പിതാവാണ് അക്കാറി ശ്രീമേനി. ഒരു പുതിയ സംഗതി ഒരു സ്ഥലത്ത് രൂപപ്പെടുത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മലയാളികൾ കുറവുള്ള ഈ ഒരു സമയം, അല്ലെങ്കിൽ ഈ സഭയിലെ വിശ്വാസികൾ കുറവുള്ള ഒരു കാലഘട്ടത്തിൽ വിവിധ സ്ഥലങ്ങൾ ജീവിച്ചിരുന്ന വിശ്വാസികളെയൊക്കെ ഓടി നടത്തി കണ്ടെത്തുകയും അവരെയൊക്കെ സഭയുടേതായ ചട്ടക്കൂട്ടിൽ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം യത്നിച്ച ആ ശ്രേഷ്ഠനായ പിതാവിനെ ഓർക്കുക എന്നുള്ളതും ഈ ഭദ്രാസന സമയത്തോളം വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ഈ 2 പിതാക്കന്മാരുടെയും പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഈ സമയത്ത് ശിരസുകളെ നമിക്കുന്നു. നമ്മൾ പരിശുദ്ധമായ നോമ്പിൽ കൂടി യാത്ര ചെയ്യുന്ന ഈ ദിനം ഒരു ബുധനാഴ്ചയോടി നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഭക്തിയോടുകൂടി ഒരുക്കത്തോടുകൂടി ഈ പ്രാർത്ഥന നിർവഹിക്കുവാനും ഇതിൽ കൂടി വ്യക്തി ജീവിതത്തിന് ആന്തരിക ജീവിതത്തിന് ശുദ്ധീകരണം പ്രാപിപ്പാൻ തക്കവണ്ണം എന്ന അവസരത്തെ ഓർത്ത് വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഫിലാഡൽഫിയയിലുള്ള സെന്റ് തോമസ് പള്ളിയിലെ മെമ്പറായിരിക്കുന്ന ശ്രീമതി ശോഭ ബിജുവാണ്. അവിടെയുള്ള ശ്രീ സമായത്തിന്റെ ഒക്കെ സെക്രട്ടറിയായിട്ട് സേവനം അനുഷ്ഠിക്കുകയും അതോടൊപ്പം തന്നെ ഭദ്രാസനത്തിലെ വിവിധ തലങ്ങളിലൊക്കെയും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വനിതയാണ്. മലങ്കര സഭയിലെ ഒരു ശ്രേഷ്ഠനായ വൈദികനായിരിക്കുന്ന പൊന്നി ഒരു യാക്കോബച്ചന്റെ സഹോദരിയാണ്. എല്ലാ തലത്തിലും സഭയുടെ വിശ്വാസത്തിലും സഭയുടേതായ അനുഷ്ഠാനങ്ങളിലൊക്കെയും വളരെ ശ്രദ്ധയോടെ ജീവിക്കുകയും സഭയുടെ എല്ലാ ശുശ്രൂഷകളിലും വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെടുകയും ചെയ്യുന്ന ഒരു സഹോദരിയാണ് ശ്രീമതി ശോഭ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ തക്കനടയായി തീർന്നിരിക്കുന്നത്. ദൈവം തന്നെ സംരാം തന്നിരിക്കുന്ന അവസരങ്ങളൊക്കെയും ദൈവത്തിന് വേണ്ടി സമയങ്ങൾ ചെലവഴിക്കുകയും രണ്ടു വാക്ക് ദൈവത്തിന് വേണ്ടി പറയുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഈ ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം ശ്രീമതി ശോഭയെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ശോഭ തന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ 250-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് സമർപ്പിക്കാം. പൊന്നേച്ചു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. ഈ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമ്പോഴൊക്കെയും നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ രൂപപ്പെടുത്തി വരേണ്ട ഒരു ധ്യാനചിന്ത കാൽവറിയിൽ നമുക്ക് യാഗമർപ്പിച്ച നമ്മുടെ കർത്താവിനെയാണ്. ആ ഒരു അനുസ്മരണവും ആ ഒരു ധ്യാനവുമാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചൈതന്യവും ആത്മനർവം രൂപപ്പെടുത്തിയെടുക്കുന്നത്. കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമർപ്പിച്ച കർത്താവിന്റെ ആർദ്രമായ സ്നേഹം, ആ ഓർമ്മ നമ്മൾ അനുഷ്ഠിക്കുമ്പോഴും ആ ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഈ നോമ്പ് നോക്കുമ്പോഴൊക്കെയും നമ്മളിൽ പരിവേശിക്കപ്പെടേണ്ടത് കാൽവറിയിൽ ഊർന്നിറങ്ങിയ ആ ആർദ്രമായ സ്നേഹത്തിന്റെ ശ്രേഷ്ഠമായ ഭാവമാണ്. ഈ ഗീതമൊക്കെയും നമ്മൾ ദൈവഭാഗം സമർപ്പിക്കുമ്പോഴും നമുക്കും പ്രാർത്ഥിക്കാം, തമ്പുരാനെ അവിടുന്ന് കാണിച്ച സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും അല്പമെങ്കിലും ഒക്കെ നമ്മുടെ ഞങ്ങളുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും പകർന്നു തരുവാനും ലോകത്തിന് മാതൃകയായി തീരുവാനും ഒക്കെയും ആ ഒരു സമർപ്പണം ഞങ്ങൾക്ക് മെടയായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഗീതം സമർപ്പിക്കാം.
പൊന്നേച്ചു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. പൊന്നേച്ചു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. സ്വർഗ സിംഹാസനത്താകന്റെ പാർവതും സൂതൻ വാർദേവയും വിട്ടൻ പേർക്കാൻ ദാസനെ പോലവൻ ജീവിച്ചു പാവിയൻ ശാപം ചിരസതിലെ ചെയ്തുവാൻ ദാസനെ പോലവൻ ജീവിച്ചു പാവിയൻ ശാപം ചിരസതിലെ ഒന്നേച്ചു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. തള്ളായെ പോലാവുക്കുള്ളൊരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി ഉള്ളാമൊരു കുന്നൻ ചങ്കൂതകരുന്നൻ കണ്ണൂർ നിറയുന്നൻ രക്ഷകനെ ഉള്ളാമൊരു കുന്നൻ ചങ്കൂതകരുന്നൻ കണ്ണൂർ നിറയുന്നൻ രക്ഷകനെ പൊന്നേച്ചു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. എന്തോരു സ്നേഹമീ സാധുവയോർത്തു നിസ്സനാവസാഗരം തന്നിൽ വീണു എന്നെ വിളിച്ചു നീ എന്നെ എഴു തുവിന്നോമാന പൈതലീരണമേ എന്നെ വിളിച്ചു നീ എന്നെ എഴു തുവിന്നോമാന പൈതല തീർക്കണമേ. പൊന്നേച്ചു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പാപം പെരുകിയ സാരൂപയും ഏറ്റം പെരുകിയ ആശ്ചര്യമേ പാവിയിൽ പ്രധാനിയാ രാജ്യത്തിലായി പാതിയിൽ പ്രധാനിയായിരുന്ന ഞാനും സ്നേഹത്തിൽ പുത്രന്റെ രാജ്യത്തിലായി ഉന്നയിച്ച സമ്പൂരാ നല്ലോരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു കർത്താവ് വേഗത്തിൽ വേഗം മേലിൽ കോഴി ദൂതന്മാരാ പൂവായി വന്നിടുമ്പോൾ എന്നിൽ കനിഞ്ഞെന്നെ മാവോടെ സങ്കടം തീർക്കണം രക്ഷകനെ എന്നിൽ കനിഞ്ഞെന്നെ മാവോടെ സങ്കടം തീർക്കണം രക്ഷകനെ ഒന്നിച്ചു തമ്പുരൻ നല്ലോരു രക്ഷക എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു പൊന്നേച്ചു തമ്പുര നല്ലോരു രക്ഷക എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു.
തിരുവചന ധ്യാനത്തിനായിട്ട് ശ്രീമതി ശോഭാ വിജയനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു അച്ഛൻ. തിരുവചനാധ്യാനത്തിന് മുമ്പായിട്ട് ഒരു നിമിഷം നമുക്ക് തലകളെ വണച്ച് പ്രാർത്ഥിക്കാം. ഉയരത്തിൽ വസിക്കുകയും അനത്തിലേക്ക് നോക്കുകയും ചെയ്യുന്ന മഹാപരിശുദ്ധനായ തമ്പുരാനെ ഒരു ദിവസം കൂടി അടിയങ്ങൾക്ക് ഭൂമിയിലെ ദാനമായി തന്നു. ഈ പ്രാർത്ഥനാ വലയത്തില് ഒരുമിച്ച് ഒരുമനപ്പെട്ട് ഏക മനസ്സിലൂടെ പ്രാർത്ഥിക്കുവാനും തിരുവചനത്തെ പറയുവാനും കേൾക്കുവാനും തമ്പുരാൻ തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വഭാവി യാതൊരു യോഗ്യതയുമില്ലാത്ത ഏടയിൽ കൂടി തിരുവചനത്തെ പറയുവാനടി എന്നെ തിരഞ്ഞെടുത്ത് കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവി എന്റെ വാര്യ വചനങ്ങൾ നിന്റെ ഇഷ്ടപ്രകാരവും എന്റെ ഹൃദയത്തിലെ ധ്യാനം നിന്റെ മുമ്പാകെ ഇരിക്കണമേ. ശ്രീയേതാ ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ സദരാസന മെത്രാപ്പൊലീത്ത തിരുമനസ് അഭിവന്യ തിരുമനസിന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനാ വലയത്തിൽ ഇന്ന് ഇല്ല എങ്കിലും എല്ലാ സ്നേഹ ആദരവുകളും അർപ്പിച്ചുകൊള്ളുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠന്മാർ കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രാർത്ഥനാ വലയത്തില് ഈ തിരുവചനത്തെ പറയുവാൻ അവസരം തന്നതിന് ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോട് നന്ദി പറയുന്നു. ഇതിനെ മുഖാന്തരമായ ബഹുമാനപ്പെട്ട തമ്പാനച്ഛനോടും കൊച്ചമ്മയോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ടും ഇന്ന് നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 119 അതിന്റെ 67, 71 രണ്ട് വാക്യങ്ങളാണ്. അതിന്റെ 67 വാക്യം, ക്രിസ്തതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ഈ രണ്ട് വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്കൊന്ന് ഉടനീളം ഒന്ന് ധ്യാനിക്കാം. ജീവിതത്തിലെ പരീക്ഷണങ്ങളും ക്ലേശങ്ങളും എല്ലാം മനുഷ്യരെ കൂടുതൽ പക്വതയുള്ളവരാക്കി തീർക്കുന്നു. കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും രോഗാവസ്ഥയിലൂടെയും കടന്നു പോകാത്തവരായിട്ട് ഇന്ന് ആരുമില്ല. ബാല്യകാലം മുതൽ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ വിഷമതകളൊക്കെ സഹിച്ച് ശീലിച്ചാണ് പിൽക്കാലത്ത് വലിയ പ്രതിസന്ധികൾ നേരിടുവാൻ നാം ശക്തരാകുന്നത്. മനുഷ്യജീവിതം കഷ്ടതകളുടെ ഒരു നിരന്തര ശൃംഖല തന്നെയാണ്. അത് പക്വതയോടും വിവേകത്തോടും നേരിടുന്നവരുടെ വ്യക്തിത്വം വളരുന്നു. അവർ വഴിയായിട്ട് അനേകര് ആ നന്മയിലേക്ക് അല്ലെങ്കിൽ ആ പാതയിലേക്ക് തിരിയുവാനും സാധിക്കും. വേദനകളും പ്രയാസങ്ങളും ഓരോരുത്തർക്കും ഓരോ വിധത്തിലായിരിക്കും. ഒരാള് രോഗത്തിന്റെ അവസ്ഥയാണെങ്കിൽ വേറൊരാൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാണും, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. ഇനി അതല്ല, സാമ്പത്തികമായി വളരെ ഭദ്രതയായിരുന്നാൽ തന്നെയും മക്കളെ ചൊല്ലി അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും വിധത്തിലുള്ള സമാധാനമില്ലായ്മ, അങ്ങനെ കഷ്ടതകളുടെ സഹനങ്ങളിലൂടെ പോകാത്ത ഒരു ജീവിതവുമില്ല. ചെടിയിലെ ശാഖകളൊക്കെ വെട്ടി ഒരുക്കിയിട്ട് കൂടുതൽ ഫലം കായ്ക്കുവാൻ അല്ലെങ്കിൽ അത് കൂടുതൽ പുഷ്പിക്കുവാന് സാധിക്കുന്നു. അതുപോലെ പലവിധ സഹനങ്ങളിലൂടെ ദൈവം നമ്മെ ഇന്ന് ചെത്തി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സുഖ സൗകര്യങ്ങളൊക്കെ പലപ്പോഴും മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. എന്നാൽ
സഹനങ്ങൾ കഷ്ടതകൾ ദൈവത്തിങ്കലേക്ക് കൂടുതലായിട്ട് അടുപ്പിക്കുകയാണ്. അതാണ് നാം ഇന്ന് വേദഭാഗം വായിച്ചത്. സങ്കീർത്തനങ്ങള് കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ഈ സുഖ സൗകര്യങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും നിറവിൽ കഴിയുമ്പോൾ ദൈവത്തെ അറിയുന്നില്ല എന്നതല്ല. എന്നാല് ഈ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴാണ് നാം ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്നത്, ഹൃദയം നുറുങ്ങി ദൈവത്തെ വിളിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ സ്നേഹവും കരുണയും കൃപയും ഒക്കെ കൂടുതലായിട്ട് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. യാതൊരു വിധ പ്രയാസങ്ങൾക്കും ഹേതുവില്ലാതെ ജീവിക്കുമ്പോഴും നാം പ്രാർത്ഥിക്കും, കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലൂടെ കടന്നു പോകുമ്പോഴും നാം പ്രാർത്ഥിക്കും. എന്നാൽ ഏതവസ്ഥയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നാം ദൈവത്തോട് കൂടുതൽ അടുക്കുക, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക, ഹൃദയം നുറങ്ങി നാം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ കുറവുകളെയൊക്കെ അറിഞ്ഞ് പ്രാർത്ഥിക്കുക. മറ്റാരെയും നമുക്ക് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയേണ്ട, നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിലൂടെ, നമ്മുടെയൊക്കെ ജീവിതം മാത്രം മതി അത് മനസ്സിലാക്കുവാനായിട്ട്. നമ്മുടെ ആത്മീയതകൾ തമ്മിലുള്ള വ്യത്യാസം അത് നമ്മുടെ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുമുണ്ട്, കഷ്ടതകൾക്ക് നമ്മുടെ ജീവിതത്തിലെ സ്ഥാനം. അത്തരത്തിൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധനായ പൗലോസ് ലിഹായുടെ സഹനം അദ്ദേഹത്തിന്റെ സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു. ഫിലിപ്പിയർ 1:12 സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഈച്ഛിക്കുന്നു. 2 തിമോത്തിയോസ് 2:9 അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു എന്നാണ് പറയുന്നത്. അത് അറിയിക്കുന്നതിൽ ഏതെന്ന് അതിന്റെ 8 പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ഈ സുവിശേഷം അറിയിക്കുന്നതിനായിട്ട് കഷ്ടങ്ങളെ സഹിഷ്ണുതയോടെ സ്നേഹ ഏറ്റെടുക്കുകയായിരുന്നു. യഥാർത്ഥത്തിലെ ദുഃഖങ്ങളെയൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാതെ വരുന്നുണ്ട് പലപ്പോഴും. അത് നാം പലപ്പോഴും ശത്രുവായിട്ട് അതിനെ കരുതുമെങ്കിലും ഒരു തരത്തിൽ അത് പലപ്പോഴും നമ്മുടെ മിത്രമാണ്. നമ്മുടെ മനസ്സിനെ ദുഷിച്ച ചിന്തകളിൽ നിന്നും അത് ദൈവത്തിങ്കിലേക്ക് കൂടുതലായിട്ട് അടുപ്പിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചാൽ ദുഃഖം അനുഭവിക്കുമ്പോൾ, ഈ സഹനത്തിലൂടെ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴല്ലേ നാം കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. സ്വയം ശൂന്യമാക്കുന്ന ഒരനുഭവമാണ് കഷ്ടതകളുടെ സഹനത്തിന്റെ സമയം എന്ന് പറയുന്നത്. സഹനത്തിലൂടെ നമ്മുടെ സ്വയത്തെ, നമ്മുടെ അഹത്തെ എത്രമാത്രം ഇല്ലാതാക്കുന്നുവോ അത്രയും തമ്പുരാൻ നമ്മുടേതും നാം അവന്റേതുമായി തീരുകയാണ്. 5:3 പരിശുദ്ധനായ പൗലോസ് ലീഹ പറയുന്നത്, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നാണ്. എന്താണ് ഇവിടെ പറയുന്ന പ്രത്യാശ? 8:18 പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നാണ്. അതാണ് നമ്മുടെ പ്രത്യാശ, വെളിപ്പെടുവാനുള്ള തേജസ്. അതിലൊന്നിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ കഷ്ടങ്ങളെ സഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അടുത്തതായിട്ട് സഹനങ്ങൾ നമ്മുടെ പാപ പരിഹാരത്തിനാവാം, നമ്മുടെ മാനസാന്തരത്തിനാവാം. തമ്പുരാന്റെ അളവില്ലാത്ത സ്നേഹമാണ് സഹനത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തന്നത്. പാപം മൂലം നിത്യനാശത്തിലേക്ക് വഴുതി വീണ മനുഷ്യ വംശത്തെ രക്ഷിക്കുവാൻ ദൈവം സ്വീകരിച്ച മാർഗമാണ് സഹനം, കുരിശ്. ദൈവം തന്റെ ഏകജാതനായ മകനെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ ബലിയായി അർപ്പിക്കുകയാണ്. 1 യോഹന്നാൻ 4:10 നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു എന്നാണ് പറയുന്നത്. തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ പാപം ചെയ്താൽ അതിന് പരിഹാരം ചെയ്യണമെന്നത് തികച്ചും നീതിയാണ്. നീതിപൂർവമായ പരിഹാരം ചെയ്യണമെങ്കിൽ ഈ തെറ്റിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം. ഇന്ന് നമുക്കറിയാം, ഒരു തെറ്റിന്റെ ഗൗരവം കൂടുന്നത് ആരോട് തെറ്റ് ചെയ്യുന്നുവോ ആ ആളിന്റെ സ്ഥാനവും മാനവും മഹത്വവും അനുസരിച്ചാണ്. ഒരു സാധാരണ വ്യക്തിക്കെതിരായി തെറ്റ് ചെയ്യുമ്പോൾ അതൊരു സാധാരണ തെറ്റ്, എന്നാല് അത് തന്നെ സമൂഹത്തിലൊരു അസാധാരണ വ്യക്തിക്കെതിരെ ചെയ്താൽ അതൊരു അസാധാരണ കുറ്റവുമായിരിക്കും. അങ്ങനെയെങ്കിൽ മഹാപരിശുദ്ധനായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിനെതിരായി പാപം ചെയ്താല് അതിന്റെ ശിക്ഷ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. യെഹെസ്കേൽ പ്രവചനം 18 മുഴുവനും ദൈവം ദുഷ്ടരെ ശിക്ഷിക്കുന്നതായും നീതിനിഷ്ഠരെ രക്ഷിക്കുന്നതായിട്ടുമാണ് വിവരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിച്ചാൽ തമ്പുരാൻ നമുക്ക് ഒരു ഉപദേശം, ഒരു ഒരു യഥാർത്ഥത്തിൽ ഒരു വാണിംഗ് പോലെയാണ്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നുവെന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ശിക്ഷ നൽകിയിട്ടുണ്ട്, നൽകുന്നുമുണ്ട്. മനുഷ്യൻ പാപത്തെ പറ്റി പശ്ചാത്തപിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവത്തിങ്കലേക്ക് തിരിയണമെന്നാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ ഇതിന്റെ ഈ പാപ ജീവിതത്തിലെ കർത്താവ് ശിക്ഷിക്കുന്നതിനെ പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നു. ദാവീദ് രാജാവ് വലിയ തെറ്റ് ചെയ്തു. നാഥാൻ പ്രവാചകൻ അത് ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദ് രാജാവ് അനുജപിക്കുന്നു. അപ്പോൾ പാപ ജീവിതത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുവാൻ കരുണയുള്ളവൻ കരുണയോടെയുള്ള ശിക്ഷ നൽകുന്നു. ഈ കരുണയോടെയുള്ള ചെറിയ ചെറിയ ശിക്ഷകളിൽ നാം നമ്മുടെ കുറവുകളെ കണ്ടെത്തി മനം തിരിയുന്നില്ലെങ്കിൽ കോപത്തോടെയുള്ള ശിക്ഷയുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കൊളോസ്യർ 3:25 അന്യായം ചെയ്യുന്നവന് താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും മുഖപക്ഷമില്ല എന്നാണ്. നമുക്കറിയാം സൗല് സഹനത്തിലൂടെ മാനസാന്തരപ്പെട്ട് ലോകത്തിന്റെ അപ്പൊസ്തലനായി. യോന സഹനത്തിലൂടെ മാനസാന്തരപ്പെട്ട് ഒരു പട്ടണം മുഴുവന്റെയും രക്ഷയ്ക്ക് കാരണക്കാരനായി. മുടിയനായ പുത്രന്റെ സഹനങ്ങൾ അവന്റെ മാനസാന്തരത്തിന് കാരണമായി. പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് നമ്മുടെ സഹനത്തിലൂടെ നമ്മുടെ ശുദ്ധീകരണം, നമ്മുടെ വിശുദ്ധീകരണം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. നമ്മെ ശുദ്ധീകരിക്കുവാനും ഉന്നതമായ ഉയർത്തുവാനും തമ്പുരാൻ തരുന്ന ഒരു മഹത്തായ മാർഗമാണ് സഹനം എന്ന് പറയുന്നത്. എല്ലാ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ജീവിതം ഈ സത്യമാണ് തെളിയിക്കുന്നത്. തമ്പുരാന്റെ സഹനം നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയായിരുന്നു. 1 പത്രോസ് 1:18-19 നമ്മെ വീണ്ടെടുത്തത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിക്ക് അമൂല്യ രക്തം കൊണ്ടത്രേ എന്നാണ് വായിക്കുന്നത്. എബ്രായർ 12-ാം അധ്യായം നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത് ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കുമെന്നാ പറയുന്നത്. ഇവിടെ പറയുന്ന അഭ്യാസം എന്താണ്? ആ അഭ്യാസമാണ് നമ്മളിപ്പോ ചെയ്യേണ്ടത്, കഷ്ടതകളിലൂടെ ചെയ്യേണ്ടത്. നമ്മുടെ പാപമോചനം, നമ്മുടെ മാനസാന്തരം, നമ്മുടെ സത്യാനുതാപം, അതാണ് നമ്മുടെ അഭ്യാസം. ആ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാനത്തിന്റെ ഫലം കൊയ്യുവാനാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അടുത്തതായിട്ട് നമ്മുടെ സഹനങ്ങള് നമ്മുടെ വിശ്വാസ പരീക്ഷണത്തിനാകാം. സഹനങ്ങളെ തമ്പുരാൻ അനുവദിച്ചു തരികയാണ് നമ്മുടെ വിശ്വാസ പരീക്ഷണത്തിനായിട്ട്. യാക്കോബ് സ്ലീഹ 1-ാം അധ്യായത്തില് നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞത് അശേഷം സന്തോഷം എന്നെഴുതീൻ എന്നാണ് പറയുന്നത്. സഹനം പലപ്പോഴും ശിക്ഷണമാകാം, പരീക്ഷണമാകാം. അതിലൂടെ നാം ശുദ്ധീകരിക്കപ്പെടണമെന്ന് മാത്രമാണ് തമ്പുരാന് ആഗ്രഹിക്കുന്നത്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 5-ാം വാക്യം ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. അതുപോലെ തന്നെ വെളിപാട് പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്ക, മാനസാന്തരപ്പെടുക. സ്വർണം അഗ്നിയിലിട്ട് ഉരുക്കുന്നത് അതിന്റെ മാറ്റ വർദ്ധിപ്പിക്കുന്നതിനും അത് കൂടുതൽ ശുദ്ധിയും ഭംഗിയും ഉള്ളതാക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഇതാണ് ഇത് ഭൂമിയിൽ നമ്മെ ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ ഏതോ ഉന്നത സൃഷ്ടിയാക്കി പകർത്തുവാനായിട്ട് ഇവിടെയാണ് നമ്മുടെ വിശുദ്ധീകരണം നടക്കുന്നത്. സഹനങ്ങളൊക്കെ നല്ല ഉദ്ദേശത്തോടെ സ്വീകരിച്ചാൽ മാത്രമേ ഈ ശുദ്ധീകരണം നമ്മിൽ നടക്കുകയുള്ളൂ. യോബ് പറയുന്നുണ്ട്, എന്നെ ചോദന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്നാണ്. യോബ് ദൈവഭക്തനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനും ദോഷപ്പെട്ടകലുന്നവനുമായിരുന്നു. എന്നാൽ സാത്താന് യോബിനെ പരീക്ഷിക്കുവാൻ ദൈവത്തോട് അനുവാദം ചോദിക്കുകയാണ്. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, അവൻ ഉള്ളതൊക്കെയും നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അനുവാദം കൊടുത്തു യോബിനെ പരീക്ഷിക്കുവാനായിട്ട്. അപ്പോൾ ദൈവം അനുവദിക്കുന്ന പരീക്ഷകളിലൂടെ നാം കടന്നു പോകാം. ഈ പരീക്ഷകള്, ഈ സഹനങ്ങളൊക്കെ അനുവദിച്ചു കൊടുത്തിട്ട് തമ്പുരാൻ നോക്കും ഈ പരീക്ഷയിലെ സാത്താനെ വിജയിപ്പിക്കുമോ അതോ നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തോടെ കൂടുതൽ അടുത്തു വരുമോ എന്ന്. നമ്മുടെ വിശുദ്ധീകരണമാണ് തമ്പുരാൻ നമ്മുടെ സഹനങ്ങളിലൂടെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സഹനങ്ങൾ അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കാം, ദൈവ തിരുനാമം മഹത്വത്തിന് നമ്മുടെ നന്മയ്ക്കായിട്ടാകാം. മഹാപരിശുദ്ധനായ തമ്പുരാന് പിതാ സഹനങ്ങളിലൂടെ ഉരുക്കിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ദൈവം മഹത്വം വെളിപ്പെടുത്തി. ലാസർ ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്രയെന്ന് പറഞ്ഞു. യെസ്കിയ രാജാവ് തന്റെ കഠിനമായ രോഗം മാറിയപ്പോൾ എഴുതി, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് സംഭവിച്ചുവെന്ന് പരിശുദ്ധനായ പൗലോസ് ലീഹ പറയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് തീർക്കുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, നാം ഇന്ന് ചിന്തിച്ചത് നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ കഷ്ടതകൾ നമ്മുടെ പാപ പരിഹാരത്തിനാവാം, നമ്മുടെ മാനസാന്തരത്തിന്, നമ്മുടെ ശുദ്ധീകരണത്തിന്, ഇത് നമ്മുടെ വിശ്വാസ പരീക്ഷണമാവാം, നമ്മുടെ നന്മയ്ക്ക്, ദൈവ തിരുനാമം മഹത്വത്തിനാകാം. എന്നാൽ ഈ സഹനങ്ങളൊക്കെ എങ്ങനെ സഹിക്കണം, ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പലപ്പോഴും നാം അറിയാതെ ചോദിച്ചു പോകും, പെറുപെറുക്കും, അവലാതിപ്പെടും. എന്നാൽ ഈ സഹനങ്ങള് പല രീതിയിൽ അങ്ങ് വ്യാഖ്യാനിച്ചു തുടങ്ങും, മാനുഷികമായ രീതിയിൽ. പിന്നെ പലരും ഈ സഹനങ്ങളെ പല രീതിയിലാണ് ഏറ്റെടുക്കുന്നത്. യഥാർത്ഥത്തില് ഈ സകലവിധ പങ്കപ്പാടുകളും നിശബ്ദം സഹിച്ച മഹാപരിശുദ്ധനായ തമ്പുരാനും തന്റെ പുത്രന്റെ ഈ പങ്കപ്പാടുകളെ ഹൃദയത്തിലൂടെ വാൾ കടന്നു പോകുന്ന വേദനയോടെ നിശബ്ദം സഹിച്ചു നിന്ന പരിശുദ്ധ അമ്മയുമല്ലാതെ നമുക്ക് ഉദാഹരണമായിട്ട് പറയുവാനായിട്ട് ആരാണുള്ളത്? എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാം ചിന്തിച്ച വേദഭാഗങ്ങള് കഷ്ടപ്പാടുകളുടെയും സഹനങ്ങളുടെയും മധ്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നാം പതറിപ്പോകാതെ, കണ്ണുനീരിൽ തളർന്നു പോകാതെ നമ്മുടെ കഷ്ടതകളെ സഹിക്കുവാനുള്ള ശക്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തില് സുഖങ്ങൾ തന്ന തമ്പുരാനാണ് നമുക്ക് ദുഃഖവും തന്നത്. ഈ സുഖങ്ങൾ നാം അനുഭവിച്ചതുപോലെ ഈ ദുഃഖങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധ നോയമ്പില് നമ്മളുടെ സഹനങ്ങളെ, നമ്മുടെ കഷ്ടതകളെ തമ്പുരാന്റെ പീഡാ സഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പരീക്ഷണങ്ങളൊക്കെയും തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരുന്ന പരീക്ഷണങ്ങളെ അത് നേരിടുവാനുള്ള ശക്തിയും ബലവും തമ്പുരാൻ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇതിന് ദൈവവചനം പറയുവാൻ അവസരം തന്നതിന് ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.
119 സങ്കീർത്തനം അതിന്റെ 67 വാക്യത്തെ ആസ്പദമാക്കി ശ്രീമതി ശോഭ ബിജു നടത്തിയ പ്രസംഗം ഒരുപക്ഷെ വളരെ അനുഗ്രഹീതമായിട്ട് നമുക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്, സംശയമൊന്നുമില്ല. കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. വേദപുസ്തകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തില് ഉള്ള എല്ലാ വാക്യങ്ങളും മനുഷ്യ ജീവിതവുമായി വളരെ ആഴമായി ബന്ധമുള്ള വാക്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഒരു വാക്യം ജീവിതത്തിൻ്റെതായ പ്രതിബന്ധങ്ങളിൽ കൂടിയും കഷ്ടതയിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ കഷ്ടതകൾക്കൊക്കെ അപ്പുറം വീണ്ടെടുക്കുന്ന ബലമുള്ള ഹസ്തം നീട്ടി നമ്മൾക്ക് ശക്തീകരിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപകൾ നമുക്ക് മുമ്പ് ഉണ്ട് എന്നുള്ള ഒരു ആഴമായ ബോധ്യത്തിലേക്ക്, ആഴമായ ഒരു പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. കഷ്ടതയുടെ രണ്ട് തലം, അത് പരീക്ഷണമാകാം, അല്ലെങ്കിൽ ഒരു ശിക്ഷണമാകാം. അത് പരീക്ഷണമാണെങ്കിലും ശിക്ഷണമാണെങ്കിലും നമ്മെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു ദൈവത്തിന്റെ ശുശ്രൂഷയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് സകല മനുഷ്യന്റെയും രക്ഷ വിമോചനം ആഗ്രഹിക്കുന്ന ദൈവസ്നേഹത്തിന്റെ ആർദ്രമായ കരുണയുടെ ഭാവമാണെന്നുള്ള ആഴമായൊരു ബോധ്യമാണ് ഈ വാക്കുകളിൽ കൂടി നമ്മൾ ശ്രദ്ധിച്ചത്. കഷ്ടതയുടെ വിവിധ തലം പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിൽ കൂടിയൊക്കെ നമ്മൾ കയറിയിറങ്ങി ചില ആഴമായ ചിന്തകളെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്ക ഇടവടയായി തീർന്നു. പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിൽ കൂടിയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ലോകത്തിൻ്റെതായ സുഖദുഃഖങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ അത് വിശ്വാസത്തിന്റെ തലങ്ങളിൽ കൂടിയാണെങ്കിലും അല്ലാതാണെങ്കിലും പലപ്പോഴും നമ്മൾ വീണു പോകാൻ തക്ക ഒരടയായി തീരാറുണ്ട്. എങ്കിലും ഇതുപോലെ നമുക്ക് ലഭിക്കുന്ന ദൈവകൃപയുടെ, ദൈവകാരുണ്യത്തിന്റെ ശ്രേഷ്ഠമായ തലങ്ങളൊക്കെ അത് അന്വേഷിച്ച് കണ്ടെത്താനാണ് ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ഇതുപോലുള്ള അഗാധമായ കുഴിയിൽ നിന്നൊക്കെ വീണ്ടെടുത്ത് ഏത് കഷ്ടതയുടെ മധ്യത്തിലും ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം അവിടെയായി തീരും. അതുകൊണ്ടാണല്ലോ ദാവീദ് രാജാവ് പറഞ്ഞത്, എന്റെ ദുഃഖം നീ എനിക്ക് നൃത്തമാക്കി തീർത്തു. പക്ഷെ വളരെ ആഴമേറിയ ഒരു വാക്യമാണത്. ജീവിതത്തിന്റെ പല ദുഃഖങ്ങളും ദൈവമുമ്പാകെ നൃത്തമായി തീരുന്നതിന്റെ പിന്നിലുള്ള ഒരു ജീവിതത്തിന്റെ സാധ്യതകളുണ്ട്. അത് പ്രാർത്ഥനയിൽ കൂടി, ഉപവാസത്തിൽ കൂടിയും, നോമ്പിൽ കൂടിയും, ഇതുപോലുള്ള ശ്രേഷ്ഠമായ ധ്യാനങ്ങൾ കൂടിയൊക്കെ കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ നല്ല ഒരു ചിന്തയാണ് ശ്രീമതി ശോഭയിൽ കൂടി ലഭിപ്പാൻ തക്കവണ്ണയായി തീർന്നത്. ഈ ഒരു ശുശ്രൂഷയിൽ കൂടുതൽ ശോഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടത്തിന്റേതായ സ്നേഹവും നന്ദിയും ശ്രീമതി ശോഭ ബിജുവിനെ അറിയിക്കുകയും ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 157-ാമത്തെ പാഠപുസ്തകത്തിലെ 157-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കരുണാകടലെ ഞാൻ നോക്കും എന്നുള്ള അനുതാപത്തിന്റെ ഗീതം ദൈവം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് വരും.
കരുണാകടലെ ഞാൻ നോക്കും, ദേവാസനയായ എൻ പാപം പെരുകി പിഴകൾ വാർദ്ധിച്ചയ്യോ, കഴുകണമെന്നെ
പ്രാർത്ഥനയ്ക്ക് ഉള്ള പേരുകൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് വായിക്കുകയാണ്. സീമ തോമസ്, ന്യൂയോർക്കില് സർജറി കഴിഞ്ഞെത്തിക്കുന്ന വ്യക്തിയാണ്. ദൈവസ്ഥാനത്തിൽ അവർക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ടോണി, ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ട്. ജോണിക്ക് വേണ്ടി ദിവസം എഴുതി പ്രാർത്ഥിക്കാം. അതുപോലെ അഞ്ജു ക്യാൻസർ ബാധിച്ച് പ്രയാസപ്പെടുന്നു. കുഞ്ഞുമോള്, പാപ്പച്ചൻ, തോമസ് ഫിലിപ്പ്, രാജൻ, ഡാർലി ജോർജ്, ബെന്ന്, രാജി, അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന പ്രിയെ ദൈവസന്നിധിയിലോർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ക്യാൻസർ ബാധിച്ചവും പ്രാപിച്ചിരിക്കുന്ന ഫ്രൈസിനെ ദൈവസന്നിധിയിലോർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ശാരീരിക പ്രയാസം അനുഭവിക്കുന്ന ശ്രീമതി ആലീസിനെ, അതുപോലെ തന്നെ ആലീസും ആലീസിന്റെ അമ്മയും ശാരീരികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നു. ആ പ്രിയപ്പെട്ട മാതാവിനെ ദൈവസന്നിധിയിലോർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ മറ്റൊരു രാജിയെ ദൈവസന്നിധിയിലോർത്ത് പ്രാർത്ഥിക്കാം. അനിയൻ, സെന്റ് തോമസ് പള്ളിയിലെ ഡാനിയൽ എന്ന് പറയുന്ന മകനെ ദൈവസന്നിധിയിൽ ഓർക്കാം. രൂപേനെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, തിരുസന്നിധിയിൽ ശിരസുകളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. പടകിന്റെ പടലിൽ കൂടി യാത്ര ചെയ്യുന്ന ശിഷ്യമാര് തങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ശക്തമായ കാറ്റും കൊടുങ്കാറ്റും കണ്ട് പടകിൽ സുഖമായി ഉറങ്ങുന്ന അങ്ങയെ കരഞ്ഞ് നിലവിളിച്ച് ഉണർത്തി രക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിച്ചതുപോലെ രോഗത്തിന്റെയും കഷ്ടതയുടെയും കൊടുങ്കാറ്റുകളും തിരമാലകളും അലറി വിളിച്ച് പ്രയാസം അനുഭവിക്കുന്ന മക്കളെ അവരുടെ സൗഖ്യത്തിന് വേണ്ടി ബലഹീനതും കുറവുള്ളവരുമായി ഞങ്ങൾ അങ്ങയുടെ സന്നിധി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കാൻ തക്കവണ്ണം തിരുമനസ്സലിയണമേ. പലപ്പോഴും ഹൃദയം നുറുങ്ങി ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പരീക്ഷണം അളവ് നോക്കിയൊന്നും അല്ലല്ലോ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത്. ഞങ്ങൾ എത്ര കഴിവില്ലാത്തവരാണെങ്കിലും എത്ര കുറവുള്ളവരാണെങ്കിലും പറയാറുന്ന ശബ്ദത്തോടുകൂടി സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി നിലവിളിക്കുമ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഉത്തരമറളി ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ നിമിഷം വരെ ഞങ്ങൾ നടക്കുന്നതൊക്കെയും അങ്ങയുടെ ആർദ്രകരണയിലാകുന്നു. ആ ഒരു തിരിച്ചറിവിലേക്ക് മനസ്സിലാക്കി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ ഓർത്ത ഈ മക്കളെയൊക്കെ കരുണയോടെ സമർപ്പിക്കുന്നു. അവിടുന്ന് വാഴ്ത്തണമേ. എപ്പോഴും അങ്ങയുടെ ശ്രദ്ധയും വാത്സല്യവും അവർക്കുണ്ടാകുന്നു തിരിച്ചറിയുന്നു. ഈ ലോകത്തിൻ്റെതായ കഷ്ടത അതിൽ കൂടി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തമ്പുരാനെ വീട് പോകാതെ അവിടുത്തെ ബലമുള്ള ഭുജം നീട്ടി നിന്റെ മക്കളെ അങ്ങ് നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. ലോകത്തിൽ അനുഭവിക്കേണ്ടതായ കഷ്ടതകളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും അങ്ങയുടെ സ്പർശനത്തിലും അങ്ങ് ചൊരിഞ്ഞു തരുന്ന ബലത്തിലും ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ തക്ക വേണം നിന്റെ മക്കളെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുണ്ടാകുന്ന രോഗത്തിന്റെയും കർഷകതകളുടെയും നിമിഷങ്ങളൊന്നെയും ഒക്കെയും ദൈവസ്നേഹത്തിന്റെ കരുണ കൂടുതൽ കണ്ടെത്തുവാനുള്ള നിമിഷങ്ങളായി തിരിച്ചറിഞ്ഞ് സാധാരണ തലങ്ങളെക്കാൾ അപ്പുറമായി ആഴമായ ദൈവിക സ്പർശനത്തിന്റെ സ്വാന്തനം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ നിന്റെ മക്കളെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറങ്ങി വിളിക്കുമ്പോൾ വേദനയുടെ ആഴമായ തലങ്ങളിലും നിലവിളിക്കുമ്പോൾ ഉത്തരമാരണമെന്ന ഒരു തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള ആഴമായ വിശ്വാസവും ഭക്തി പ്രത്യാശയൊക്കെ നിന്റെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. ഈ ലോകത്തിലെ വൈദ്യന്മാർ കൈയൊഴിയുമ്പോഴും കൈയൊഴിയാത്തവനായ ദൈവത്തിന്റെ കരുണയെ കണ്ടെത്തുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി രോഗം ബാധിക്കുമ്പോൾ ആ കുടുംബം മുഴുവൻ ഏറ്റവും കൂടുതൽ ദുഃഖത്തിലാണ്ട് പോകുന്നുള്ളത് ദൈവമേ, ആ ദുഃഖത്തിൽ നിന്നുമൊക്കെ കരകയറി മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഓരോ വ്യക്തികളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാം കുടുംബങ്ങളെ ദുരൂപം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും തമ്പുരാനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ. പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ പഠിക്കാനായിട്ട് പോകുമ്പോൾ ഓർമ്മശക്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെയും ആഴമായ നല്ല ഓർമ്മശക്തിയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ ചെയ്യാനുള്ള കഴിവും കൊടുക്കണമേ. അതോടൊപ്പം പൈശാചിക ലോകത്തിൽ ജീവിക്കുമ്പോൾ തിന്മയുടെ പദങ്ങളിലൊന്നും യാത്രയാവാതെ നന്മയുടെ തലങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള വിവേകവും തിരിച്ചറിവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. യുവാക്കന്മാരും യുവാദികളും ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ സാധ്യതയുള്ള തെറ്റായ തലങ്ങളിൽ നിന്നൊക്കെ മാറി നന്മയിൽ വളരുവാൻ നീ അവരെ സഹായിക്കണമേ. ദൈവം തന്ന ആരോഗ്യവും ബുദ്ധിയും കഴിവും ഒക്കെയും ദൈവനാമഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം വെളിയുള്ളവരായി ജീവിപ്പാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. കുഞ്ഞുങ്ങളുടെ വഴിപഴുത്ത യാത്രയിൽ ദുഃഖം അനുഭവിക്കുന്ന മാതാപിതാക്കളെ കരുണിന്നതിനോട് സമർപ്പിക്കുന്നു. അവരുടെയൊക്കെ നിലവിളി അവിടുന്ന് ശ്രദ്ധിക്കുകയും നിന്റെ കുഞ്ഞുങ്ങളെ നയിക്കുകയും ചെയ്യണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ ആഴമായ ദൈവിക സ്നേഹം കണ്ടെത്തുവാൻ നീ അവരെ സഹായിക്കണമേ. സ്നേഹത്തിന് ആഴം നഷ്ടപ്പെട്ടു പോകുന്ന ഈ ലോകത്തിൽ അങ്ങയോടുള്ള ആഴമായ ബന്ധത്തിൽ സ്നേഹത്തിന്റെ ശ്രേഷ്ഠമായ തലം കണ്ടെത്തുകയും ആ സ്നേഹത്തിന്റെ പൂർണ്ണത സഹജീവികളിലും എത്തിപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപകളെ ചൊരിഞ്ഞു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനും എന്റെ ഭവനവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു. യോശുവ പ്രവാചകൻ പറഞ്ഞപോലെ ഹൃദയത്തിന്റെ അഗാധ തലങ്ങൾ പറയത്തക്കവണ്ണം ആഴമായ ദൈവാശ്രയം കൊണ്ട് എല്ലാ മക്കളെയും അവിടെ നിന്ന് നിറയ്ക്കണമേ. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ കഴിയുന്ന മാതാപിതാക്കളെ, ഇവിടെ ഈ നാട്ടിലുമായിട്ട് കഴിയുന്ന മാതാപിതാക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏകരായിട്ട് കഴിയുന്ന മാതാപിതാക്കൾക്കൊക്കെയും അങ്ങയുടെ സാന്നിധ്യം, അവർക്ക് ധൈര്യവും വിശ്വാസവും സന്തോഷവും പകരുന്നതാവണമേ. വാർദ്ധക്യത്തിൻ്റെതായ ക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും തമ്പുരാൻ അവിടുത്തെ കരങ്ങൾ നീട്ടി അവരെ ബലപ്പെടുത്തണമേ. ശരീരം പ്രയാസമുണ്ടെങ്കിലും മനസ്സ് സജീവമായി തീരുവാൻ തക്കവണ്ണം അവരെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രായമായിട്ടും അനുയോജ്യരായ പങ്കാളി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല കുടുംബജീവിതം ഉണ്ടാകുവാൻ തക്കവണ്ണം അവർക്ക് അനുയോജ്യരായ പങ്കാളി ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സന്തോഷിക്കത്തക്കവണ്ണം നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനവർക്കൊക്കെയും നല്ല പാതകളെ അവർ തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും അവരുടെ പ്രവർത്തന മേഖലയിൽ സ്ഥിരതയും മേലധികാരികളിൽ നിന്ന് നല്ല സ്നേഹവും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. ദൈവം പ്രതിഫലങ്ങളൊക്കെ നൽകുമ്പോഴും നന്മയ്ക്ക് കൂടി ഉപയോഗപ്പെടുത്താനുള്ള മനസ്സും നിന്റെ ദാസർക്കൊക്കെ അവിടെ നിന്ന് പ്രദാനം ചെയ്യണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാബ ത്രിവേണി എല്ലാ ത്രിവേണിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മദ്രാസനത്തിന് മത്രാപോലത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സഭയ്ക്ക് വേണ്ടി നന്മയോടെ ജീവിപ്പാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും നീ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണമേ. ഈ സഭയെ നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും ബുദ്ധി അവർക്ക് പ്രദാനം ചെയ്യണമേ. അവരിലൊക്കെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെ ധാരാളം പ്രദാനം ചെയ്യണമേ. എല്ലാ വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ ആത്മീക സംഘടനകളെ, മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്നവരെയൊക്കെ അവിടെ നിന്ന് നയിക്കണമേ, നടത്തണമേ. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവാശ്രയബോധമുള്ള ദൈവമുള്ള ഭരണാധികാരികളെയൊക്കെയും അവർ തെരഞ്ഞെടുത്ത് ഈ രാജ്യങ്ങളെയൊക്കെ നയിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുത്ത് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പലതരത്തിലുള്ള തീവ്രവാദങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ തമ്പുരാനെ, അങ്ങയുടെ അധീനതയിൽ ഈ ലോകം മുന്നോട്ട് പോകാൻ തക്കവണ്ണം സഹായിക്കണമേ. തീവ്രവാദങ്ങളെയും സ്നേഹ ഇല്ലായ്മയൊക്കെ മാറ്റി പരസ്പരം സഹായിക്കുവാനും ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് ഈ ഭൂമിയിൽ എല്ലാവർക്കും അവിടെ പ്രദാനം ചെയ്യണമേ. ഈ പരിശുദ്ധമായ നോമ്പിൽ കൂടിയൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മുമ്പാകെ അർപ്പിക്കുന്ന നോമ്പുകളും ഉപവാസങ്ങളൊക്കെ അവിടെ നിന്ന് സ്വീകരിക്കണമേ. കുറവുകളും കുറ്റങ്ങളും ഒരുപാടുണ്ടെങ്കിലും അതൊക്കെ ക്ഷമിക്കണമേ. പ്രത്യേകിച്ച് തിരുവചനം ധ്യാനിച്ച് പ്രിയപ്പെട്ട സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. തുടർന്നും അങ്ങയുടെ ശുശ്രൂഷയിലൊക്കെയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം മകളെ ഇടയാക്കി തീർക്കണമേ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ദൈവമേ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും തിരുക്കരങ്ങളിൽ വീണ്ടും സമർപ്പിക്കുന്നു. അവിടുത്തെ കരുണയിൽ ഓരോരുത്തരെയും നയിക്കണമേ. ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഓരോരുത്തരെ അവർ സംരക്ഷിക്കണമേ. ഇതിനുവേണ്ടി അല്പമായ അധികമായി സഹായിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിടുതലയിക്കണമേ. ഞങ്ങൾ അർപ്പിക്കുന്ന നോമ്പൊക്കെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. ഞങ്ങളുടെ സകല പ്രത്യേകിച്ച് ഭദ്രാസനത്തിന്റെ അരമനയുടെ ചാപ്പൽ നിർമ്മാണത്തേക്ക് രൂപ സമർപ്പിക്കുന്നു. ഏറ്റവും ഭംഗിയായി സുഖമായ രീതിയിൽ നടക്കുവാൻ സഹായിക്കണമേ. അതിനുവേണ്ടി സഹായം ചെയ്യുന്ന എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇത് നിർമ്മാണത്തിന് വേണ്ടി സഹായം ചെയ്യുവാൻ തക്കവണ്ണം ഒരുക്കമുള്ള ആളുകളെ അവിടുന്ന് മുന്നോട്ട് നയിച്ചുകൊണ്ട് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാം താഴ്മയോടെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് ഞങ്ങൾക്ക് സ്തുതി. പ്രത്യേകിച്ച് രോഗികളൊക്കെ വീണ്ടും അടുത്ത കരങ്ങളിൽ താഴ്മയോടെ സമർപ്പിക്കുന്നു. അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിന്നെ, നിന്റെ പിതാവിനെ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നോ നാൾ സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകോപത്തിന്റെ കൃപയും ആശ്വസിക്കുന്നവനായ വിശുദ്ധർവായുടെ സംബന്ധവും സഹവാസവും നമ്മുടെ മേലും ഈ പ്രാർത്ഥനാ യോഗത്തിൽ വിവിധ സ്ഥലങ്ങളിൽ എല്ലാവരുടെ മേലും നമ്മിൽ വാങ്ങി പോയിരിക്കുന്നവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കും ഓരാകട്ടെ.
ധന്യമാർന്ന് ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ശുശ്രൂഷ നേതൃത്വം കൊടുത്ത വന്യ ജോണച്ചനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അരമനിലുണ്ടായിരിക്കും സന്തോഷച്ചൻ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നല്ല ഒരു ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട ശോഭ ബിജുവിനോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയും തുറന്നും അവസരമുള്ള കുഴക്കുകയും ശുശ്രൂഷ സംബന്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ധന്യമാർന്ന ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഭക്തിയോടുകൂടി ദൈവകരങ്ങളിൽ ഏർപ്പിക്കുന്നു. എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിൽ കൂടി എല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. റെക്കോർഡ് ചെയ്ത മനോജ്, വേദോസം വായിച്ച ജോളിയും ദൈവസന്നിധിയിൽ ഉറക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹാദരോടുകൂടി ഓർക്കുന്നു. ദൈവമേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.